ഒക്കെ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമാകുന്നതിനും തന്നെ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, അവരുടെ തിരു സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി വീണ്ടും അടുത്തു വന്ന് അതിന്റെ കൃപയോടും കരുണയോടും അപേക്ഷിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളിലും ഞങ്ങളുടെ പഠനങ്ങളിലും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകണമേ. തിരുസത്തിനനുസരണമായി അങ്ങേ അറിയുവാനും അവിടുത്തെ വചനം പഠിക്കുവാനും അവിടുത്തെ പരിശുദ്ധ സഭയിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുന്ന ദൈവികമായ മർമ്മങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കൂടുതൽ ആഴമായി വിശുദ്ധജ്ഞാനം പ്രാപിച്ച് നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ ഒക്കെ ഒന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിന്നെ അറിയുന്നതോടുകൂടി മറ്റുള്ളവരെയും നിന്നെ അറിയുന്നവരായി തീരുവാനൊക്കെ വേണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ വിധാനം പരിശുദ്ധ റൂഹായിരിക്കും പുതിയ സ്തോത്രം ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ.
ആമീൻ.
Our Father who art in heaven,
hallowed be thy name. Thy kingdom come.
Thy kingdom come. Thy will be done on earth as it is in heaven. Give us this day our daily bread. Forgive us our sins.
Forgive
us our trespasses against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power and the glory, forever and ever. Amen.
ഗുഡ് ഈവനിങ് എവറിബഡി. നമ്മള് ദിവ്യബോധനത്തിന്റെ ദിസ് ഈസ് ദ ഫസ്റ്റ് സെഷൻ വി ആർ ഡൂയിങ് ദിസ് ഇൻ 2015. നമ്മള് നവംബർ ഡിസംബർ ഒക്ടോബർ എൻഡിലേക്ക് വി കുഡ് നോട്ട് കണ്ടക്ട് ക്ലാസ് ബിക്കോസ് ഓഫ് ദി ഹോളിഡേയ്സ് ആൻഡ് അതർ തിങ്സ്. കുഴപ്പമില്ല, നമ്മള് സ്കെഡ്യൂളിൽ തന്നെയാണ് പോകുന്നത്. So this is our class, first class of January 2015, and today we will be learning unit number 3. If time permits, we will go to unit 4 from book number 6, our beloved, late lamented Georgis Malasarchi Sirimani's book, and Achan will go detail into it. And one good thing I would like to share with everyone is our beloved Reverend Father Dr. Matthew Koshi Achan has been appointed as the new director of the Divya Bodhanam Studies in the Southwest Diocese of America. Achan, on behalf of the diocese and on behalf of this project or this classes, we welcome you and we congratulate you for this position which was given to you by our beloved Thirumeni. I know I have worked with you for a long time in the Sunday school, and we all have good faith in your abilities, and definitely the good Lord will give you the rest to lead us and guide us through the proper channel during our classes. And we thank you. With that being said, I welcome everyone, those who are a part of this conference call this evening. I welcome everybody, and I wish each and everyone a very happy new year. And with that being said, I request our beloved Achan to go ahead and start the lessons for this evening.
താങ്ക് യു അലക്സ്. എല്ലാവരെയും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. പ്രധാനമായിട്ടും അലക്സ് പറഞ്ഞതുപോലെ അറിയുന്ന നമ്മുടെ ഇടവമത്ര പുരിത തിരുമേനി എന്നെ ഇതിന്റെ ചാർജ് ഏൽപ്പിച്ചു. ഇത് നമ്മൾ കുറെ പേരൊക്കെ ഇതിനകത്ത് കയറുന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി ഫലപ്രദമായ നിലയിൽ എങ്ങനെ നമുക്ക് നടത്തണം, കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതായൊരവസരം ഉണ്ടാകണം. നമ്മുടെ പ്രതിഭാസനത്തിലും മറ്റുള്ള സഭയിലും ഒക്കെ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഒക്കത്തില്ല. ഇതിനകത്ത് താല്പര്യമുള്ളവരും ഡെഡിക്കേഷൻ ഉള്ളവരുമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെ കൂടുതൽ എങ്ങനെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തിരുവനിയമായിട്ട് അതിനെ ആലോചിച്ച് കുറച്ചുകൂടി ഒരു വ്യത്യാസം ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഈ ഒരു പോക്കിൽ വ്യത്യാസം വരത്തക്കവണ്ണമുള്ളൊരു ക്രമീകരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, ഏതായാലും കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കിട്ടുന്നൊരവസരമാണിത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും തിരുമേനയുടെ പുസ്തകം, തിരുമേനി ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളെ സെമിനാരി പഠിപ്പിച്ച ആളാണ്. ഇത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറെ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നുപോകും. പക്ഷെ ഇപ്പോഴ് ഇത് ഈ പുസ്തകത്തിൽ കൂടി ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ പല കാര്യങ്ങളും വ്യക്തിപരമായിട്ട് എനിക്ക് പ്രയോജനകരമായിട്ട് എന്റെ അറിവിന് പ്രയോജനകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉള്ളൊരവസരമാണ്. നിങ്ങളെ സംബന്ധിച്ചും ആ നിലയിൽ എല്ലാവർക്കും ഇത് സംബന്ധിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും സഭയും വിശ്വാസവും പാരമ്പര്യവും ചരിത്രവും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ദിവ്യബോധന പഠന പദ്ധതിയിലുണ്ട്. നമ്മുടെ സഭയില് അൽമായർക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു വിശ്വാസ പരിശീലന പഠന പദ്ധതിയാണിത്. ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും ഉയർന്ന അതിന്റെ ഡിഗ്രി പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നടത്തിക്കൊണ്ടാണിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കിത് എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, തിരക്കുള്ള ജീവിതമാണ്. പക്ഷെങ്കിലും കിട്ടുന്നതായ സമയം ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനീഭവിക്കും എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് കൂടുതൽ അർത്ഥവത്തായിട്ട് ഇത് നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇന്ന് തിരുമേനിയുമായിട്ട് ആലോചിച്ചിട്ട് അതിനൊരു വ്യത്യാസം വരത്തക്കവണ്ണം നമ്മൾ പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ ഒരു ഉറപ്പ് പറയുകയാണ്. കഴിഞ്ഞ തിരുമേനിയുടെ ഒസ്താദ് സിനിമയുടെ പുസ്തകത്തിൽ യൂണിറ്റ് 2 വരെയാണ് നമ്മൾ നിർത്തിയത്. അലക്സ് ഓർപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എനിക്കും തിരക്കായിരുന്നു, ഞാൻ നാട്ടിൽ പോകേണ്ടതായ സിറ്റുവേഷൻ ഉണ്ടായി, അത് ഇത് എടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ യൂണിറ്റ് 3 നമ്മൾ എടുക്കുന്നത്. ഈ ഒരു പുസ്തകം നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇത് കൂടുതൽ തിയോളജിയും ചരിത്രവും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു പുസ്തകമാണ്. തിരുമേനിയുടെ വളരെ ആഴമായ പഠനങ്ങളുള്ള ഒരു പുസ്തകമാണ്. നമുക്കിത് പെട്ടെന്ന് എടുത്തു പോകാനായിട്ട് സാധ്യമല്ല. ഒരു യൂണിറ്റ് തന്നെ വളരെ കഷ്ടിച്ച് ഒരു മീറ്റിംഗിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് മാക്സിമം യൂണിറ്റ് 3 തീർക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈനിൽ തന്നെ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഉണ്ട്, ഇതിന്റെ മെറ്റീരിയൽ എല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വായിക്കാം, സമയമുള്ളപ്പോഴത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ കൂടുതൽ ആമുഖം പറയുന്നില്ല. ഇനിയുള്ള പുസ്തകങ്ങൾ ഞാൻ തന്നെയല്ല, നമ്മുടെ ഉദ്യാസനത്തിൽ വളരെ കഴിവും ജ്ഞാനവും അറിവുമുള്ള ആളുകളുണ്ട്, അൽമായക്കാരുണ്ട്, വൈദികരുണ്ട്. അവരെയൊക്കെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ക്ലാസ്സുകളും പുസ്തകങ്ങളും ഒക്കെ അവരെ ഏൽപ്പിച്ച് അങ്ങനെ ഇതൊരു നമുക്ക് പ്രയോജനപരമായ നിലയിൽ മുമ്പോട്ട് പോകണോ എന്നാണ് ആഗ്രഹിക്കുന്നത്. തിരുമേനിയുടെ ആഗ്രഹം അത് തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഇത് ക്രമീകരിക്കും എന്നുള്ളതും ഈ അവസരത്തിൽ പറയുകയാണ്. ഇവിടെ നമ്മൾ യൂണിറ്റ് 3 ഇത് മലയാളമാണ്, മലയാള പുസ്തകം. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഇല്ലാത്തതുകൊണ്ട് മലയാളത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് 3 റോമൻ കത്തോലിക്ക സഭ എന്നാണ് അതിന്റെ ഹെഡിങ്. പാഠം 1, 2 മുമ്പും പിമ്പുമുള്ള റോമൻ കത്തോലിക്ക സഭ. അപ്പൊ നമുക്ക് കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത് മറ്റ് ഓർത്തഡോക്സ് സഭകളെ കുറിച്ച് പഠിച്ചു, ഓറിയന്റൽ ചർച്ചസിനെ കുറിച്ചും ബൈസാന്റിയൻ ചർച്ചസിനെ കുറിച്ചും ഒക്കെ പഠിച്ചു. ഇത് റോമൻ കത്തോലിക്ക സഭയെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ്. അതിന്റെ കീ പോയിന്റ്സ് ഒക്കെ ഇവിടെ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 2 മുൻപും പിമ്പുമുള്ള റോമൻ കത്തോലിക്ക സഭ. സെക്കൻഡ് വത്തിക്കാൻ എന്നുള്ളത് റോമൻ കത്തോലിക്ക സഭയുടെ ഹിസ്റ്ററിയിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതിന് മുമ്പുള്ളതായ സഭയും പിമ്പുള്ളതായ സഭയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ കാനൻ നിയമങ്ങൾക്കാണ് പ്രാധാന്യം. നിങ്ങൾക്കറിയാം, കാനോൻ നിയമങ്ങളാണ് കൂടുതൽ. അച്ചടക്കത്തിനും അതുപോലെ തന്നെ ഐക്യത്തിനും, യൂണിറ്റി, ഡിസിപ്ലിൻ ആൻഡ് ലോ, ഇതാണ് ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം റോമൻ കത്തോലിക്ക സഭയുടെ സഭാ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ 3 കാര്യങ്ങൾക്കാണ്. 21 കൗൺസിലുകളാണ്, ഉന്നതോസുകളാണ് റോമൻ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കാണുകയുണ്ടായി, ഓറിയന്റൽ ചർച്ചസ് എന്ന് പറയുന്ന നാം ഉൾപ്പെട്ട ഓറിയന്റൽ ചർച്ചസ് 3 സുന്നതോസുകളാണ്. മിക്കായാലും കുസ്തന്തിനോസ് പോലീസിലും എഫേസസിൽ വെച്ചുണ്ടായ 3 സുന്നതോസുകൾ, നമ്മൾ ഈ 3 സുന്നതകളെ അംഗീകരിക്കുന്നുള്ളൂ. മറ്റ് ബൈസാന്റിയൻ ചർച്ച്, ഈസ്റ്റേൺ ചർച്ചസ്, ഗ്രീക്കും റഷ്യയും ഒക്കെ ഉൾപ്പെട്ടതായിട്ടുള്ള സഭകൾ 7 കൗൺസിലുകളാണ് അവർ അംഗീകരിക്കുന്നത്. പക്ഷേ ഈ കത്തോലിക്ക സഭ 21 കൗൺസിലുകൾ അവർ അംഗീകരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലെ 21 ഈ കൗൺസിലുകളുടെ പേരുകളും അതിന്റെ വർഷവും അതാരാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളതിനെ കുറിച്ച് തിരുമേനി എഴുതിയിട്ടുണ്ട്. അതിന്റെ സമയത്തിൽ കൊണ്ടുപോകുന്നു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട 2 കൗൺസിലുകൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ 2 കൗൺസിലുകളും വളരെ പ്രധാനപ്പെട്ട 2 കൗൺസിലുകളുണ്ട്. 1 ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ട്രെൻഡ് കൗൺസിലും മറ്റേത് സെക്കൻഡ് വത്തിക്കാനുമാണ്. ഈ 2 കൗൺസിലുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ട്രെൻഡ് കൗൺസിലിന്റെ നടന്നതിന്റെ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ റിഫോർമേഷൻ ആണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം ഉണ്ടായപ്പോൾ നവീകരണത്തിനെതിരായിട്ട് നവീകരണം എന്നുള്ളത് റോമൻ കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായ ഒരു പ്രത്യേകമായ റിഫോംഡ് ചിന്താഗതിയാണ് നവീകരണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ നവീകരണം അവരെ അതിനെ അവർ ഫേസ് ചെയ്യത്തക്കവണ്ണം അവരുടെ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ തന്നെ ഒരു കൗണ്ടർ റിഫോർമേഷൻ ഉണ്ടാകത്തക്കവണ്ണം അവരെ സഹായിച്ചിട്ടുള്ള ഒരു കൗൺസിലാണ് ട്രെൻഡ് കൗൺസിൽ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് വത്തിക്കാൻ എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലുണ്ടായ ഒരു കൗൺസിലാണ്, സഭയെ കൂടുതൽ ആധുനീകരിക്കാൻ നവീകരിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു കൗൺസിലാണ്. ഈ രണ്ട് കൗൺസിലുകളും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 21 കൗൺസിലുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ടതായ രണ്ട് കൗൺസിലുകളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. റോമൻ ഈ ട്രെൻഡിന് മുൻപുള്ള കത്തോലിക്ക സഭയെ കുറിച്ചാണ് വീണ്ടും പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ട്രെൻഡിന് മുൻപുള്ളതായ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യമാണ്, ആ കത്തോലിക്ക സഭയുടെ ഒരു ജീവിതമാണ്, അതിൽ അതിന്റെ പഠനം അതിന്റെ സ്വഭാവമാണ് ഈ പറയുന്ന നവീകരണത്തിന് കാരണമായി തീർന്നത്. അപ്പൊ ഇത് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് എതിരായ അല്ലെങ്കിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ധാരാളം ചിന്താഗതികളും ആചരണങ്ങളും ഒക്കെ റോമൻ കത്തോലിക്ക സഭയിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾക്ക് അറിയാവുന്നതുപോലെ പാപമോചന ചീട്ട് വിൽപ്പന എന്ന് പറയുന്നത്. അതായത് നമ്മള് ആത്മാക്കളുടെ പാപമോചന ചീട്ട് എന്ന് പറയുന്നത് നമ്മള് ആർക്കു വേണ്ടി അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഈ പറയുന്ന പണം നിക്ഷേപിക്കുന്നതായ അവസരത്തിൽ അവർക്ക് രക്ഷയുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് മോചനം ഉണ്ടാകും, അവർക്ക് പർഗേറ്ററിയിൽ നിന്നും ആത്മാക്കളുടെ ശുദ്ധീകരണത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പണം കൊടുത്തു കഴിഞ്ഞാൽ, പണം നിറച്ചപ്പെട്ടിയിൽ വീഴുന്നതായ സമയത്ത് അത് ആർക്കു വേണ്ടിയാണോ പണം അവിടെ നിക്ഷേപിച്ചത്, അവരുടെ ആത്മാക്കൾക്ക് ഈ ബസ്പുർക്കാന എന്ന് പറയുന്നത് ആത്മാക്കളുടെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അവർ രക്ഷപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ ഈ ട്രെൻഡിന് മുമ്പുള്ളതായ ഒരു ആചരണമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. അപ്പൊ അതിനെതിരായിട്ടാണ് നാട്ടിൽ ലൂതർ വരുന്നത്, നവീകരണം ഉണ്ടാകുന്നത്. അപ്പം അന്ന് ആ ഒരു ചിന്താഗതി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന്റെ വിശ്വാസത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യത്തക്കവണ്ണമുള്ള പലതരത്തിലുള്ള ആചരണങ്ങളും വിശ്വാസങ്ങളും നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിനെതിരായിട്ട് മാർട്ടിൻ ലൂതർ അദ്ദേഹം പ്രൊഫസറായിരുന്ന വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയുടെ പള്ളിയുടെ വാതിക്കൽ 95 പ്രസ്താവനകൾ മാർട്ടിൻ ലൂതർ എഴുതി അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇതിനെതിരായിട്ട്. അപ്പൊ അതിന്റെ ആദ്യ ആരംഭകാലമാണ് ലൂതറിന്റെ പ്രതികരണം, അതായത് വളരെ ശക്തമായ പ്രതികരണം. അതായത് ഇങ്ങനെയുള്ള കത്തോലിക്ക സഭയുടെ ചൂഷണം, മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന രീതികളോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതാണ് പിൽക്കാലത്ത് നവീകരണമായിട്ട് മാറുകയും അങ്ങനെ ലൂതറിന്റെ കൂടെ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമായിട്ട് തന്നെ ഉടലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കുരിശുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രൂസേഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്രൂസേഡ്സിൽ മരിക്കുന്നവർക്ക് ഒരു മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ പേര് ഉർബൻ സെക്കൻഡ് പാപ്പായാണ്. അദ്ദേഹം അവർക്ക് പാപപരിഹാരം നൽകുന്നുണ്ട്. അതായത് കുരിശുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ക്രിസ്തീയ വിശ്വാസം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള യുദ്ധങ്ങളാണ്. ക്രൈസ്തവ സഭയും കത്തോലിക്ക, അത് പ്രധാനമായിട്ടും കത്തോലിക്ക സഭയാണ് അതിന്റെ നേതൃത്വത്തിൽ നിന്നിരുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ കുരിശുദ്ധത്തിൽ മരിക്കുന്നവർക്ക് ദണ്ഡവിമോചനം, അതായത് പ്ലിനറി ഇന്റലിജൻസ്, അത് നൽകുന്നതിന് വേണ്ടി ഈ പാപ്പ ശ്രമിക്കുക, അദ്ദേഹത്തിന് അതിന് അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുകയുണ്ടായി. അത് ഇതിനെയും ലൂതർ എതിർത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ പലതരത്തിലുള്ളതായ തെറ്റായ, അതായത് വിശ്വാസത്തെ, സാധാരണക്കാരന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതായ രീതികൾ കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ഒരു ഡാർക്ക് ഏജ് എന്നുള്ള നിലയിലാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായ ചരിത്രകാരന്മാരുടെ ഒരു വിലയിരുത്തലിൽ ഒരു കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെയും അതിന്റെ ആചാരങ്ങളെയും അത് വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ചിന്താഗതിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ട്രെൻഡിന് മുമ്പ് ഉള്ളതായ കത്തോലിക്ക സഭയിൽ ഇതുപോലെയുള്ള തെറ്റായ പാരമ്പര്യങ്ങൾ, ആചരണങ്ങൾ നിലനിന്നിരുന്നു. അത് പിൽക്കാലത്ത് ശുചീകരണത്തിനും ഒക്കെ കാരണമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ട്രെൻഡ് കൗൺസിൽ നിത്യാസ് ഉന്നതോസിന്റെ വിശ്വാസ പ്രമാണം ഉറപ്പിച്ചതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വേദോത്സവവും വിശ്വാസവും പാരമ്പര്യവും ഒക്കെ ഉറപ്പിക്കാനായിട്ട് ഈ ട്രെൻഡ് കൗൺസിൽ മൂലമായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു കൗൺസില് അവർ കൂടുകയും അത് മൂലമായിട്ട് കുറെ ഒരു മാറ്റം വിശ്വാസത്തിലും ആചരണത്തിലും ഒക്കെ വരുത്തുവാനൊക്കെ വണ്ണം സാധിച്ചു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതായത് നിക്കിയാസ് ഉന്നതോസിന്റെ വിശ്വാസം, നിക്കിയ വിശ്വാസ പ്രമാണം ട്രെൻഡ് കൗൺസിൽ 1545 ഈ കൗൺസിൽ 45 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അത് ഉറപ്പിക്കുകയും കൂതാശകൾ ഏതെങ്കിലും തൃപ്തിപ്പെടുത്തുകയും വേദപുസ്തകവും പാരമ്പര്യവും വിശ്വാസ സ്ഥാപനത്തിന് തുല്യ പ്രാധാന്യമുള്ളതെന്ന് പ്രഖ്യാപിക്കുകയും മതതത്വ ചോദ്യോത്തരങ്ങൾ കാറ്റഗറിസം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ സഭയ്ക്കുള്ളിൽ നവീകരണം ഉണ്ടാക്കി പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തെ എതിർക്കുകയുണ്ടായി. ഇതാണ് ട്രെൻഡ് കൗൺസിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ. കുറച്ചുകൂടി ഈ തെറ്റായ പാരമ്പര്യങ്ങളെ ഒഴിവാക്കി കൂടുതൽ സഭയെ നവീകരിക്കുവാനൊക്കെ ഉള്ള ഒരു സംവിധാനം, ഒരു കൗണ്ടർ റിഫർമേഷൻ സഭയിൽ ഉണ്ടാക്കുവാനായിട്ട് ഈ ട്രെൻഡ് കൗൺസിൽ മൂലം സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ 1870 വരെയാണ് നടന്നത്. ഇത് നടത്തിയത് പിയൂസ് 9 മാർപ്പാപ്പയാണ് ഈ കൗൺസിൽ വിളിച്ചുകൂട്ടിയതായിട്ട് പറയുന്നത്. ഈ കൗൺസിലിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാർപ്പാപ്പായുടെ പരമാധികാരവും അപ്രമാദിത്വവും സ്ഥാപിക്കുവാനാണ് ഈ കൗൺസിൽ കൂടിയത്. അപ്പൊ എക്സ് കത്തീഡ്ര എന്ന് പറയുന്ന ഒരു സംവിധാനം ആ കൗൺസിലിൽ വെച്ച് ഉണ്ടാകുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് ഉള്ള വിശ്വാസം പ്രഖ്യാപിച്ചാൽ അതിന് അപ്രമാദിത്വമുണ്ട്, അപ്രമാദിത്വം ഇൻഫാലിബിലിറ്റി ഉണ്ട്, തെറ്റിക്കൂടായ്മയുണ്ട് എന്ന് ഈ കൗൺസിൽ തീരുമാനിക്കുകയുണ്ടായി. ഒന്നാം കൗൺസിലാണ്, ഒന്നാം വത്തിക്കാൻ കൗൺസിൽ 1869-1870 കാലഘട്ടങ്ങളിൽ നടന്നു. ആ കൗൺസിലാണ് മാർപ്പാപ്പായുടെ ഈ പരമാധികാരവും അപ്രമാദിത്വവും തെറ്റിക്കൂടായ്മ, മാർപ്പാപ്പായ്ക്ക് തെറ്റി പറ്റാൻ പാടില്ല, അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നതായ കാര്യങ്ങൾ, വിശ്വാസ സംബന്ധമായ പ്രഖ്യാപനങ്ങൾ അതൊരിക്കലും തെറ്റുവരാനായിട്ട് പാടില്ല, അതിനെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല, അങ്ങനെയുള്ള ഒരു അപ്രമാദിത്വം ഈ ഒന്നാം വത്തിക്കാൻ കൗൺസിലില് രൂപപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ആ കൗൺസിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ ദൈവമാതാവിന്റെ ശരീരത്തോടുകൂടിയുള്ള വാങ്ങിപ്പ് ഒരു ഡോഗ്മയാക്കാനായിട്ട് ശ്രമിച്ചു വന്നാണ്. അപ്പം ശരീരത്തോടുകൂടി ദൈവമാതാവ് വാങ്ങിപ്പോയി എന്നുള്ളതാണ്, മരണമല്ല വാങ്ങിപ്പാണ് സംഭവിച്ചത്. കർത്താവിനെ പോലെ തന്നെ സ്വർഗാരോഹണം ശരീരത്തോടുകൂടി സ്വർഗാരോഹണം ചെയ്തു. ഓർത്തഡോക്സ് സഭകൾ ഒന്നും തന്നെ ആ വിശ്വാസം അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ വാങ്ങിപ്പെന്ന് പറയുന്നെങ്കിലും അത് മാതാവ് ശരീരത്തോടുകൂടി ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മാതാവിന് നാച്ചുറലായിട്ടുള്ള ഡെത്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് സഭയുടെ പഠിപ്പിക്കൽ. അല്ലാതെ മാതാവ് ശരീരത്തോടുകൂടി എടുക്കപ്പെട്ടതായിട്ട് അങ്ങനെ മരണമില്ലാതെ എടുക്കപ്പെട്ടു എന്നുള്ളൊരു പഠിപ്പിക്കലില്ല. അതുകൊണ്ട് അതിനെ ആ ഒരു വിശ്വാസം, അതായത് മാതാവ് ശരീരത്തോടുകൂടിയാണ് വാങ്ങിപ്പോയെന്നുള്ളത് ഒരു ഡോഗ്മയാക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി ഈ കൗൺസിലിൽ വെച്ച്. അപ്പോൾ തന്മൂലം ഓർത്തഡോക്സുകാരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും വൈകാരികമായി അകറ്റുന്നതിന് ഈ കൗൺസിൽ കാരണമായി തീർന്നു എന്ന് പറയപ്പെടുന്നു. അടുത്തതായിട്ടുള്ള കൗൺസിൽ സെക്കൻഡ് വത്തിക്കാനാണ്. അപ്പം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാം, അത് 1962-1965 അത് നടക്കുന്നത്. അപ്പൊ ഈ കൗൺസിലിൽ പ്രധാനമായിട്ടും ആധുനിക കാലഘട്ടത്തിൽ മോഡേൺ ടൈം ആണല്ലോ, അപ്പം സഭയ്ക്ക് കൂടുതൽ ഒരു മോഡേണിറ്റി, ഒരു ആധുനികത്വം കൈവരുത്താൻ തക്കവണ്ണം പഴമയുടെ അനുഭവ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സഭയെ കൂടുതൽ പുതുതാക്കാനും ലോകത്തിൽ, ആധുനിക ലോകത്തിൽ സഭയുടെ സാക്ഷ്യം എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫോക്കസ് ആണ് പ്രധാനമായിട്ടും സെക്കൻഡ് വത്തിക്കാനിൽ ഉണ്ടായിരുന്നത്. അപ്പം കുറച്ചുകൂടി ഒരു എക്യുമിനിക്കൽ ചിന്താഗതി കൗൺസിൽ, ഈ കൗൺസിലിൽ കൂടി രൂപപ്പെടുകയുണ്ടായി. മറ്റ് സഭകളോടും ലോകത്തിലുള്ള മറ്റ് ജനങ്ങളോടുമൊക്കെ സഭയ്ക്കുള്ളതായ കടമ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധുനികമായ ലോകത്തിന്റെ ആവശ്യകതയെയും അതിന്റെ ജീവിത സാഹചര്യങ്ങളെയോ ഒക്കെ എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വളരെ ഉത്കൃഷ്ടമായ ചിന്തകൾ ആ ഒരു കൗൺസിലിൽ ഉണ്ടാകുകയുണ്ടായി. ഇതിനെ നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പം നാല് ഘട്ടങ്ങളായിട്ടാണ് ഈ സെക്കൻഡ് വത്തിക്കാൻ നടക്കുന്നത്. 10 വിഷയങ്ങളാണ് ഇതിനകത്ത് പഠന വിഷയമാക്കിയിട്ടുള്ളത്. ഒന്ന് വേദശാസ്ത്രം, വേദപുസ്തകം, ദൈവശാസ്ത്രം, വേദപുസ്തകം, പാരമ്പര്യം, വിശ്വാസം, സന്മാർഗം, ബിഷപ്പുമാരും രൂപതകളുടെ ഭരണവും പട്ടക്കാരുടെയും ജനങ്ങളുടെയും അച്ചടക്കം, സന്യാസിമാരും സന്യാസിനിമാരും, വിശുദ്ധ കൂദാശകളുടെ നിയമാവലി, വിശുദ്ധ കുർബാന, പഠനവും സെമിനാരികളും, കിഴക്കൻ സഭകളെക്കുറിച്ച് മിഷൻ അഥവാ പ്രേക്ഷിത പ്രവൃത്തി, അൽമായക്കാരുടെ പ്രേക്ഷിത പ്രവൃത്തി, ആശയവിനിമയ ഉപാധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും കൊണ്ടുവരികയുണ്ടായത്. അപ്പൊ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സഭ, ദൈവിക വഴിപാട്, വിശുദ്ധ കുർബാന, ആധുനിക ലോകത്തിലെ സഭ എന്നീ നാല് വിഷയങ്ങളെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സഭ, ദൈവത്തിന്റെ വെളിപാട്, ദൈവത്തിനുള്ള റവലേഷൻ, വിശുദ്ധ കുർബാന, ആധുനിക ലോകത്തിലെ സഭ എന്നീ നാല് വിഷയങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാന പ്രമാണ രേഖകൾ ഉണ്ടാക്കി. അപ്പം ഒരു 9 ഡിക്രീസ് ഉണ്ടാക്കി. അതാ അങ്ങനെ ഇതിനകത്ത് എക്സ് കത്തീഡ്ര പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. എക്സ് കത്തീഡ്രയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ മാർപ്പാപാ സമൂഹത്തിന് എടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളല്ല, കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള പ്രമാണ രേഖകൾ അതിനകത്ത് സെക്കൻഡ് വത്തിക്കാനിൽ പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ സഭയുടെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിവിടെ പറയുന്നുണ്ട്. അതിനകത്ത് താഴെ പറയുന്ന വിഷയങ്ങളെയാണ് പരിഗണിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം വായിക്കാൻ നിങ്ങൾ പുസ്തകം നോക്കി വായിച്ചാൽ മതിയാകും, കാരണം ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതിന് ഓരോന്നും പറയാനായിട്ടൊക്കത്തില്ല. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആധുനിക ലോകത്തിൽ സഭയെ കുറിച്ചുള്ള പ്രമാണം. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ, ഒന്ന് നിരീശ്വരത്വം, എത്തീസം എന്നുള്ളതാണ്, മാർക്സിസം, കമ്മ്യൂണിസം, ലോകത്തിലെ ദാരിദ്ര്യം, സാംസ്കാരിക രംഗത്ത് സഭയ്ക്കുള്ളതായ പ്രേരണ, ക്രിസ്ത്യൻ ഹ്യൂമനിസം, ക്രിസ്തീയ മാനവികത, എല്ലാ മനുഷ്യരുടെയും സമത്വം, സകല നല്ല മനുഷ്യരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകത, നാഗരികതയിൽ മതം കൊണ്ടുള്ള പ്രയോജനം, വിവാഹത്തിന്റെ മഹിമ, കുടുംബജീവിതം, ഗർഭഛിദ്ര ദോഷം, ആയുധ മത്സരം, അണുവായുധങ്ങൾ, ജനസംഖ്യാ പെരുപ്പം, ദരിദ്ര രാജ്യങ്ങൾക്കുള്ള സഹായം, അന്തർദേശീയ ആധികാരികത മുതലായ വിഷയങ്ങൾ ഇതിനകത്ത് കൈകാര്യം ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് പലതുകൊണ്ടും റോമൻ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരവും അതുപോലെ തന്നെ വളരെ ഉദാത്തവുമായ പല കാര്യങ്ങളും ആധുനികമായിട്ട് സ്വീകരിക്കാനും അല്ലെങ്കിൽ ആധുനിക ലോകത്തിന്റെ ആവശ്യകതയോട് പ്രതികരിക്കാനും തക്കവണ്ണം കഴിയുന്ന നിലയിൽ ഒരു വലിയ വ്യതിയാനം വരുത്താൻ തക്കവണ്ണം ഈ സെക്കൻഡ് വത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് പാഠം 2 നമ്മൾ വരികയാണ്. ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. കൂടുതൽ അറിയാ നമുക്ക് പഠിക്കണം എന്നുള്ളവർക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രയും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെക്കൻഡ് വത്തിക്കാനും ഈ ട്രെൻഡ് കൗൺസിലും ഒന്നാം കൗൺസിലും ഒക്കെ എന്താണ് എന്നുള്ളൊരു ചിന്തയും 21 കൗൺസിലുകളിലാണ് അവര് അംഗീകരിക്കുന്നതെന്നും വിശ്വസിക്കുന്നതെന്നുള്ള ചിന്തകളും ഒക്കെ നമുക്ക് പുതിയ അറിവ് നൽകുന്ന കാര്യങ്ങളാണ്. അടുത്ത ലെസൺ 2 ആണ്, അവിടെ പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ കുറിച്ച് പറയുന്നു. അപ്പൊ നമുക്കറിയാം ഈ കുസ്തന്തിനോസ് പോലീസിൽ വെച്ച് നടന്ന AD 381 സിനഗോഗസിൽ നടന്നതായിട്ടുള്ള അതിനകത്ത് വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ടു. നൈസ്കിൻ ക്രീഡ് ഉണ്ടായത് നമുക്കറിയാം മിക്യാ സിനഗോഗസിൽ വെച്ചാണ്. അപ്പൊ അതിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും എന്നാണ്. അപ്പം നമ്മള് നേരത്തെ ഒരു പ്രാവശ്യം ഈ വിഷയം നമ്മൾ പറഞ്ഞതാണ്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ടു. പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നതെന്നുള്ളതാണ് കുസ്തന്തിനോസ് പോലീസിലെ സിനഗോഗസിൽ മിക്യാ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നതും രൂപീകരിക്കപ്പെട്ടതും തുറന്നു ചൊല്ലുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്നാൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭ എന്ന് പറയുന്ന വെസ്റ്റേൺ ചർച്ച് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന കത്തോലിക്ക സഭയാണ്. അത് റോമൻ എംപയറിന്റെ വെസ്റ്റും ഈസ്റ്റും അതാണ് ഈസ്റ്റേൺ ചർച്ച്, കോൺസ്റ്റാന്റിനോപ്പിളും വെസ്റ്റ് റോമുമാണ്. അപ്പൊ അവിടെ വെസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ എപ്പോഴും വെസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്ന പാശ്ചാത്യ സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയെ കുറിച്ചാണ്, അല്ല അമേരിക്കയിലുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളെ കുറിച്ചല്ല പറയുന്നത്. അപ്പം അത് ഈ റോമൻ എംപയറിന്റെ, പഴയ റോമൻ എംപയറിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ്, അതിന്റെ ആ വേർതിരിവാണ്. പഴയത് കോൺസ്റ്റാന്റിനോപ്പിളും റോമും തമ്മിലുള്ള ആ വ്യത്യാസത്തിൽ ഈസ്റ്റേൺ ചർച്ച് വെസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്നത്. ഇവിടെ വെസ്റ്റേൺ ചർച്ച് നമ്മൾ പറയുന്നത് കത്തോലിക്ക സഭയെ കുറിച്ചാണ്. അപ്പൊ കത്തോലിക്ക സഭയില് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നും പുത്രൻ നിന്നും ആണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അത് ഈ 381 നടന്ന നിക്കയാസിന്റെ വിശ്വാസത്തിനും വിശ്വാസ പ്രമാണത്തിനും എതിരായിട്ട് കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. അപ്പൊ ലാറ്റിനിൽ ഇതിന് ഫിലയോക്കെ എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫിലയോക്കെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അവര് അതിൽ വിശ്വസിക്കുന്നതാണ്, കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഫിലയോക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്തൊരു വിശ്വാസമാണ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ളതാണ് എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുമേനി അതിനെ പറയുന്നതായിട്ടുള്ള അതിന് വേദസാക്ഷ്യം പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ വേദപുസ്തകത അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഒക്കുകയില്ല എന്നുള്ളതാണ് തിരുമേനി സ്ഥാപിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ വിശ്വാസമാണ് തിരുമേനി സ്ഥാപിക്കുന്നു പറയുന്ന ഓർത്തഡോക്സ് വിശ്വാസമാണ്. അപ്പൊ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന സുവിശേഷം 15:26 പറയുന്ന കാര്യമാണ്. അതായത് പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് പുത്രൻ നിന്ന് വരുന്നു എന്നല്ല പറയുന്നത്. അപ്പൊ ഇവിടെ പിതാവിന്റെയും എന്റെയും അടുക്കൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ല പറയുന്നത്, ഞാൻ അയപ്പാനുള്ള എന്ന വാചകത്തിൽ നിന്നും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. പിതാവിൽ നിന്ന് ആണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് എന്ന് കർത്താവ് തന്നെ തന്റെ വചനത്തിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പൊ പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ന വാക്യത്തിലും പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതാണ്. പിതാവും പുത്രനും അയപ്പാനുള്ള എന്നല്ല, അല്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളത്. പുത്രനെ കുറിച്ചും കാര്യസ്ഥൻ എന്ന് പറയുന്നുള്ളൂ 1 യോഹന്നാൻ 2:1 അവിടെയും അങ്ങനെ പറയുന്നുള്ളു. വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ പിതാവാണ് ഉറവിടം, പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അതാണ് നിക്കയാസിന്റെ ദിവസം നമ്മൾ ഇതിൽ നിന്ന്, പക്ഷെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള ഫിലയോക്കെ എന്നുള്ള ഒരു വിശ്വാസ സംവിധാന ഡോഗ്മ അതിനകത്ത് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ കുസന്തിനോസ് പോലീസിലെ സാർവത്രിക സന്നദ്ധദിവസം AD 381 വിശുദ്ധ തൃത്വത്തിലെ 3 ആളത്വങ്ങളെ കുറിച്ച് നിശ്ചയിച്ചത് മാറ്റുവാൻ ആർക്കും അവകാശമില്ല. അത് ആ വിശ്വാസം മാറ്റാനായിട്ട് അവകാശമില്ല. അത് കത്തോലിക്ക സഭ ചെയ്യുന്നത് ശരിയല്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ ഉപദേശം തൃത്വോപദേശത്തിലും അദ്ദേഹം തൃത്വത്തിലെ യോജിപ്പ് കണ്ടത് പിതാവിലല്ല, പിന്നെ പൊതു സാരാംശത്തിലാണ്. പുത്രനിൽ നിന്നും എന്ന് ചേർക്കുന്നതിന് ഈ തൃത്വോപദേശം സഹായകരമായി. എന്നാൽ അദ്ദേഹം തൃത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ കുറിച്ചും പറയുമ്പോൾ പിതാവിൽ നിന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവ് ആദ്യമായി പുറപ്പെടുന്നതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ അഗസ്തീനോസ്, സെന്റ് അഗസ്റ്റീൻ എന്ന് പറയുന്ന ആ പിതാവാണ് റോമൻ കത്തോലിക്ക സഭയുടെ പിന്നെ വേദശാസ്ത്രത്തിന്റെ ഏറ്റവും പരമമായ അവസ്ഥയിൽ നിൽക്കുന്ന ആൾ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തയിലും പിതാവിൽ നിന്ന് ആണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ അഗസ്തീനോസ് ഈ കൂട്ടിച്ചേർപ്പിന് അനുകൂലമാണെന്ന് പറയുക പ്രയാസമാണ് എന്ന് തിരുമേനി ഇവിടെ പറയുന്നുണ്ട്. ആത്മാവിൽ നിന്നും ജനിച്ചവനും ആത്മാവിൽ നിന്നും ജനിച്ചവനും എന്ന് ചേർക്കണം. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുന്നെങ്കിൽ പുത്രൻ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ജനിച്ചെന്ന് പറയേണ്ടി വരും. അതിനാൽ പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുന്നെങ്കിൽ പുത്രൻ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ജനിച്ചെന്ന് പറയേണ്ടി വരും. അതിനാൽ പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു പറയാൻ തെറ്റാണെന്ന് ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. പുത്രൻ പിതാവല്ല, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും, രണ്ടുപേരും ഉറവയായിത്തീരും. അതാണ് തിരുവേനി പറയുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് പിതാവാണ്, അപ്പൊ പുത്രനിൽ നിന്നും പറയുമ്പോൾ പിതാവ് പുത്രനും സോഴ്സ് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പുത്രനും പിതാവാണെന്ന് പറയേണ്ടി വരും. അപ്പൊ കിഴക്കൻ പിതാക്കന്മാർ പറയുന്നത് പിതാവ് മാത്രം പുത്രന്റെ ജനകനും പരിശുദ്ധാത്മാവിനെ നിത്യമായി പുറപ്പെടുവിക്കുന്നവനുമാണ് എന്നതാണ്. അപ്പൊ അതാണ് ശരിയായ ഒരു ഓർത്തഡോക്സ് വിശ്വാസം. അപ്പൊ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പിതാവ് മാത്രമാണ് ജനകൻ, പുത്രന്റെ ജനകൻ പരിശുദ്ധാത്മാവിനെ നിത്യമായി പുറപ്പെടുവിക്കുന്നവനുമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാരാംശത്തെ മൂന്ന് പേരുടെയും ഉറവയാക്കിയാൽ തൃത്വം മാറി ചതുർത്വമാകും. കപ്പദോസ്യൻ പിതാക്കന്മാർ ഒരു സാരാംശവും മൂന്നാളത്വമെന്ന് പറയുന്നെങ്കിലും തൃത്വത്തിലെ ഒരുമ കണ്ടത് സാരാംശത്തിലല്ല, പിന്നെയോ പിതാവായ ദൈവത്തിലാണ്. അഗസ്തീനോസ് ആകട്ടെ സാരാംശത്തെ ഉറവയാക്കി, നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പിതാവിലാണ് ഒരുമ, തൃത്വത്തിലെ ഒരുമ എന്നാണ് കിഴക്കൻ സഭകളും കപ്പദോക്യൻ പിതാക്കന്മാരും പഠിപ്പിക്കുന്നത്. അത് തൃത്വത്തിലെ ഒരുമ കാണുന്നത് സാരാംശത്തിലല്ല, പിന്നെയോ പിതാവായ ദൈവത്തിലാണ് എന്നാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. അതുകൊണ്ട് പിതാവ് ജനകനാണ് എന്നുള്ള ഒരു ആശയം വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നും പിതാവ് പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നുള്ളത് വേദചിന്തകൾക്കും ചരിത്രത്തിനും അതുപോലെ തന്നെ സഭയുടെ ആദ്യകാല വിശ്വാസങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും എതിരായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫിലയോക്കെ എന്നുള്ളൊരു ഒരാശയം ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്നില്ല. പിതാവിൽ നിന്നാണ് പരിശുദ്ധർവ പുറപ്പെടുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെടുകയും പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ചിന്തയാണ് ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കണം, മനസ്സിലാക്കാൻ കഴിയണം. അടുത്ത ലെസൺ 3 ആണ്. ഇവിടെ മറിയ വിജ്ഞാനികവും അമലോത്ഭവവും, നമുക്കറിയാം ഇമാക്കുലേറ്റ് കൺസെപ്ഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ മാതാവിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ, മാതാവ് വേദപുസ്തകത്തിൽ അമലോത്ഭവ സിദ്ധാന്തം അതെന്താണ്, ഓർത്തഡോക്സ് വിശ്വാസം എന്താണ്, അമലോത്ഭവ സിദ്ധാന്തത്തെ കുറിച്ച് എന്നുള്ളത് ഈ പാഠത്തിൽ അഭിജന്ത തിരുമേനി പറഞ്ഞിരിക്കുന്നു. അപ്പൊ മാതാവിനെ കുറിച്ചുള്ള സംബന്ധിച്ചുള്ള നിലപാടുകൾ, അപ്പം കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കത്തോലിക്കാ സഭയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ലെസൺ 3 എന്ന് പോലെ കത്തോലിക്കാ സഭ എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ മാതാവിനെ സംബന്ധിച്ചുള്ള കത്തോലിക്കാ സഭയുടെ നിലപാടിൽ മാതാവും ക്രിസ്തുവും കൂടി ലോകത്തെ രക്ഷിച്ചു എന്ന നിലയിൽ റോമൻ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതോ ഓർത്തഡോക്സ് സഭകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ മാതാവിനെ വിശുദ്ധന്മാരെക്കാളും മാലാഖമാരെക്കാളും ഉയർന്ന സ്ഥാനം നൽകുന്നെങ്കിലും വിശുദ്ധ തൃത്വത്തോട് ചേർന്ന് മാതാവിന് സ്ഥാനമുണ്ടെന്നോ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ആ തൃണമ്പുരാൻ തൃത്വത്തിൽ രണ്ടാമന്റെ ആ രക്ഷാകരമായ ദൗത്യത്തിൽ മാതാവ് അതിനകത്ത് പങ്കുചേരുന്നുണ്ടെങ്കിലും അത് കർത്താവിന്റെ മരണവും ഉയർപ്പും മൂലം മനുഷ്യജാതി രക്ഷിക്കപ്പെട്ടതുപോലെ മാതാവും ആ രക്ഷയുടെ അനുഭവത്തിൽ പങ്കാളിയായി എന്നുള്ളതല്ലാതെ ആ രക്ഷാപദ്ധതിയിൽ മാതാവിന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് എന്ന് പറയുന്നില്ല. കർത്താവ് തന്നെയാണ് നിർവഹിച്ചത്. അല്ലാതെ മാതാവും യേശു ക്രിസ്തുവും ലോകത്തെ രക്ഷിച്ചു എന്നുള്ള ഒരു പഠിപ്പിയിൽ ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ വിശുദ്ധത്വത്തോട് ചേർന്നുള്ള ഒരു സ്ഥാനം മാതാവിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ നിലപാട് വേദപുസ്തക അധിഷ്ഠിതവും പുരാതന സഭയുടെ പാരമ്പര്യത്തിനും ചേർന്നതുമാണ്. പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ മധ്യസ്ഥതയിൽ അറിയോ പ്രാപിക്കുന്നുള്ളത്. പ്രൊട്ടസ്റ്റ് സഭകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സാധാരണ സ്ത്രീയെ പോലെ മാത്രം മാതാവിനെ അവർ കരുതുന്നുള്ളൂ. ഒരുപക്ഷെ അതുപോലും ഇല്ല മാതാവിനെ. പിന്നെ വളരെ വിമർശനാത്മകമായ നിലയിൽ വളരെ എന്ന് പറയുന്ന ഒരു അല്പം പോലും ദയ അർഹിക്കാത്ത നിലയിലുള്ള മാതാവിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ചിന്താഗതികളും സഭകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ലിസ്റ്റ് അഭിയന്ന തിരുമേനി പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാതാവിനെ സംബന്ധിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസം, പ്രൊട്ടസ്റ്റന്റുകാരുടെ വിശ്വാസം, ഓർത്തഡോക്സുകാരുടെ വിശ്വാസം എന്നാണ്. അപ്പൊ ഇവിടെ ഒന്നാദ്യം പറയുന്നത് ദൈവമാതാവ് എന്ന് റോമൻ കത്തോലിക്ക സഭ പറയുന്നു. പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ അമ്മ എന്ന് മാത്രമേ ഉള്ളൂ സ്ഥാനം, ദൈവമാതാവ് എന്നുള്ള സ്ഥാനമില്ല. ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഹോളി തിയോട്ടോക്കോസ് എന്നുള്ളതാണ്, എന്ന് പറഞ്ഞാൽ ദൈവപ്രസവിത്രി എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പദപ്രയോഗം. അപ്പം കത്തോലിക്കാ സഭയെ രണ്ടാമതായിട്ട് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം അമലോത്ഭവ സിദ്ധാന്തമുണ്ട്, നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഇമാക്കുലേ കൺസെപ്ഷൻ ഉണ്ട്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് അതില്ല, ഓർത്തഡോക്സുകാർക്കും അങ്ങനെ അമലോത്ഭവ സിദ്ധാന്തമില്ല. മാതാവ് നിഷ്പാപ പൂർണ്ണയാണ്, പാപമില്ലാത്തവളാണ്, പാപം അല്പം പോലും തീണ്ടാത്തവളാണ് എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ സ്റ്റാൻഡ്. ക്രിസ്തു മാത്രം നിഷ്പാപപൂർണ്ണൻ, പാപമില്ലാത്തവർ എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം. അമ്മയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മാത്രം നിഷ്പാപപൂർണ്ണൻ, പാപമില്ലാത്തവർ. മാതാവിന്റെ ശുദ്ധീകരണം ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മാത്രം, യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ കൂടിയാണ് മാതാവ് വിശുദ്ധയായിട്ട് തീരുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടിയാണ്, അല്ലാതെ സ്വയമായിട്ട് ദൈവത്തെ പോലെ നിഷ്പാപം അല്ല, കർത്താവ് ക്രിസ്തുവിനെ പോലെ നിഷ്പാപപൂർണ്ണയാണ് എന്നുള്ള ഒരു പഠിപ്പിക്കലില്ല. ദൈവം ക്രിസ്തുവുമായിട്ട് ചേർന്ന് ക്രിസ്തു മരിച്ചത് മാതാവിന് വേണ്ടി കൂടിയാണ്, അതാണ് സഭയുടെ പഠിപ്പിക്കൽ. അപ്പോൾ മാതാവ് നാലാമതായിട്ട് മാതാവിനെ അവളുടെ ജനനത്തിന് മുമ്പേ വേർതിരിച്ചതിനാൽ ജന്മപാപവും ഇല്ല കർമ്മപാപവും ഇല്ല, അതാണ്. അപ്പം ജന്മപാപവും കർമ്മപാപവും അതിനെക്കുറിച്ച് നമ്മൾ താഴേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ ജന്മപാപവും കർമ്മപാപവും മാതാവ് ഇല്ല. പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മെ പോലെ വീഴ്ത്തപ്പെട്ട ആദാമ്യ തലമുറയിൽ മാതാവ് ഉൾപ്പെടും എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ പോലെ തന്നെ വീഴ്ത്തപ്പെട്ട തലമുറയിൽ, ആദാമ്യ തലമുറയിൽ മാതാവ് ഉൾപ്പെടുന്നു എന്നവർ ചിന്തിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ ചിന്താഗതിയിൽ നമ്മെ പോലെ ജനിച്ചെങ്കിലും വിശുദ്ധ ജീവിതത്താൽ ദൈവ പ്രസവിത്രിയാകുന്നതിന് യോഗ്യത ലഭിച്ചു എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ സ്റ്റാൻഡ്. അഞ്ചാമതായിട്ട് രക്ഷണീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തമുണ്ട്, രക്ഷണീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തമുണ്ട്. അപ്പോ പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം രക്ഷണീയ പ്രവർത്തനത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല. ക്രിസ്തു ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു ഏകനായിട്ടാണ് നിർവഹിച്ചതെന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷകന്റെ മാതാവായതിനാൽ രക്ഷയ്ക്ക് ഉറവിടമായി, രക്ഷകന്റെ മാതാവായതിനാൽ രക്ഷയ്ക്ക് ഉറവിടമായി, എന്നാൽ ക്രിസ്തു ഏകനായി രക്ഷണീയ വരെ ചെയ്തു. അപ്പോൾ രക്ഷാ പദ്ധതിയിൽ മാതാവിനൊരു സ്ഥാനമുണ്ട്, കാരണം മനുഷ്യവർഗത്തോടും ക്രിസ്തുവിനെ ബന്ധിപ്പിക്കുന്നതും അമ്മയാണ്, പരിശുദ്ധയായ മാതാവാണ്. അങ്ങനെ ആ രക്ഷാ പദ്ധതിയിൽ മാതാവിന് ബന്ധമുണ്ടെങ്കിലും ക്രിസ്തു ഏകനായിട്ടാണ് ആ രക്ഷയുടെ വേല നിർവഹിക്കുന്നത്. അതിനകത്ത് ക്രിസ്തുവിന്റെ ജനനവും മരണവും ഉയർപ്പും മൂലം മനുഷ്യ അത് രക്ഷപ്പെട്ടു എന്നുള്ളതിനകത്ത് മാതാവിന് പ്രത്യേകമായ റോളില്ല. മാതാവും ആ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആ ആളായിട്ടാണ് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, ഒരു കർത്തൃ പ്രാർത്ഥനയ്ക്ക് 10 കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉണ്ട്. 10 പ്രാവശ്യം കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലണം, ഒരു കർത്തൃ പ്രാർത്ഥനയ്ക്ക് വേണമെന്നുള്ളതാണ്. മറ്റിടത്ത് പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം കർത്തൃ പ്രാർത്ഥന മാത്രമാണ്, നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ ഒരു പ്രാവശ്യം ചൊല്ലുവാനായിട്ട് നമുക്ക് കടമയുണ്ട്, അങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡോഗ്മയിൽ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചത് മാതാവ് ഉടലോടെ എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യമുണ്ട്. ഉടലോടെയാണ് എടുക്കപ്പെട്ടത്. പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചത് ഉടലോടെ എടുക്കപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടലോടെ എടുക്കപ്പെട്ടു എന്ന പാരമ്പര്യമുണ്ട്, വിശ്വാസത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ശരീരത്തോടുകൂടി ശരീരം എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതൊരു പാരമ്പര്യം മാത്രമാണ്, അത് വിശ്വാസത്യമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. മാതാവ് ഇപ്പോഴേ തൃത്വത്തോടുകൂടെ സ്വർഗത്തിലുണ്ട് എന്ന് കത്തോലിക്ക സഭ പറയുന്നു. അങ്ങനെ ഒരു ഉപദേശം പ്രൊട്ടസ്റ്റന്റുകാർ കാണുന്നില്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതും നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമായിട്ട് നമ്മൾ പറയുന്നു. മാതാവ് നിത്യകന്യകയാണ്. കത്തോലിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം മാതാവ് വീണ്ടും പ്രസവിച്ചു എന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളവും നിത്യകന്യകയാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മാതാവിന്റെ പ്രത്യേകത പുതിയ നിയമത്തിൽ വളരെ അനിഷേധ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ വളരെ ഉയർന്ന സ്ഥാനം തന്നെയാണ്. അപ്പോ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും നമ്മൾ ശത്രുത്വം ഉണ്ടാക്കും, നീ അവന്റെ പുതിയ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്നാൽ ഈ ഭാഗം വെച്ചുകൊണ്ട് അമലോത്ഭവ സിദ്ധാന്തം തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് വിജയിക്കുകയില്ല. പിശാചി കർത്താവിനും തന്റെ മാതാവിനും സഭയ്ക്കും എല്ലാവർക്കും എതിരാണെന്ന അർത്ഥമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഈ ഒരു വാക്യം ഉപയോഗിച്ച് അമലോത്ഭവ സിദ്ധാന്തം, ഞാൻ നിനക്കും എന്ന് പറഞ്ഞാൽ പിശാചിനും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും നമ്മൾ ശത്രുത്വം ഉണ്ടാക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്, ആ സ്ത്രീ ഈ വിശുദ്ധയായ മാതാവാണ്. മാതാവായതുകൊണ്ട് പിന്നെ ഒരു അമലോത്ഭവ സിദ്ധാന്തം അതിനകത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണെന്നുള്ള ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് അഭിനന്ദ തിരുമേനിയുടെ സ്ഥാപിക്കുന്നത്. രണ്ടാമതായിട്ട് കന്യാ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഈ പ്രവചനം കന്യ വിശുദ്ധ കന്യാ മറിയാമിൽ നിവർത്തിയായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. നിന്റെ ഭാര്യയായ മറിയാമിനെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:20. വിവാഹനിശ്ചയം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞിരുന്നതിനാലാണ് ഇവിടെ ഭാര്യ എന്ന് എഴുതിയിരിക്കുന്നത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള മാന എനിക്ക് അവിടെ നിന്നുണ്ടായി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:43 എന്ന് പറഞ്ഞതാണ്, ഏലിസബത്ത് പറഞ്ഞതാണ്, ദൈവപ്രസവത്രി എന്ന ഓർത്തഡോക്സ് വിശ്വാസത്തിന് അടിസ്ഥാനം. ക്രിസ്തുവിന്റെ അമ്മയെന്ന് മാത്രം പറഞ്ഞ നെസ്തോറിയസിനെതിരെ എഫേസസ് സുനോദ് തീരുമാനമെടുത്തിരുന്നു. അതിനാൽ ക്രിസ്തുവിന്റെ അമ്മയെന്നല്ല പറയേണ്ടത്. നെസ്തോറിയൻ വിശ്വാസം നമ്മൾ കേട്ടിട്ടുണ്ട്, നെസ്തോറിയസ് എന്നുള്ള ആളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ആ ആള് പറഞ്ഞത് ക്രിസ്തുവിനെ പ്രസവിച്ചോട് മാത്രമാണ്, ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ് മാതാവിൽ നിന്ന് ജനിച്ചത്, അങ്ങനെയാണ്. അങ്ങനെയല്ല സഭയുടെ പഠിപ്പിക്കൽ. തെയോട്ടോക്കോസ്, തെയോസ് എന്ന് പറയുന്നത് ദൈവമാണ്, അപ്പൊ തെയോട്ടോക്കോസ് എന്ന് പറയുന്നത് ദൈവ പ്രസവിത്രിയാണെന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:43 നമ്മൾ വായിക്കുന്നുണ്ട്. മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ചുകൊണ്ട് സമയത്തിന് മുമ്പ് തന്നെ തനിക്ക് തന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും വെള്ളം വീഞ്ഞാക്കി തീർത്തു എന്നുള്ളത് മാതാവിന്റെ മധ്യസ്ഥതയ്ക്ക് ഉള്ള ശക്തി കാണിക്കുന്നതാണ്. കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് യോഹന്നാനെ തന്റെ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവിന് മാതാവിന് വേറെ മക്കൾ ആരുമില്ലായിരുന്നു. മാതാവിനെ കുറിച്ച് കർത്താവ് തന്റെ കുരിശിൽ ഓർത്തിരുന്നു. നമ്മളൊക്കെ ഇത് കേൾപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മാതാവിന്റെ സ്ഥാനം വളരെ ആഴമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ടതാണ്. അടുത്തതായിട്ട് അമലോത്ഭവ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നു. അപ്പോ ഈ പയസ് 10 പാപ്പായാണ് 1854 അമലോത്ഭവ സിദ്ധാന്തം ഒരു ഡോഗ്മ ആയിട്ട് പ്രഖ്യാപിച്ചത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അമലോത്ഭവ സിദ്ധാന്തം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാതാവ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവായത് മുതൽ തന്നെ ജന്മപാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും വിമോചിതയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ജന്മപാപം, ആദാമ്യപാപം, കർമ്മപാപം ഇതൊന്നും ഇല്ലാതെ ജനിച്ചവളാണ്. അപ്പം മാതാവ് ജനനത്തിൽ തന്നെ പാപമില്ലാതെ ജനിച്ചവളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ചിന്താഗതി, നമ്മൾ വിശ്വസിക്കുന്നതും വിശുദ്ധ വചനം പഠിപ്പിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും നമ്മൾ പാപമുള്ള മനുഷ്യവർഗത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. അപ്പം മനുഷ്യവർഗം പാപമുള്ളതായി തീർന്നു. ആദാമ്യ പാപം മൂലം മനുഷ്യജാതി മുഴുവനും പാപമുള്ളതായിട്ട് തീർന്നു. പാപ സ്വഭാവം മനുഷ്യവർഗത്തിൽ സംഭവിച്ചു വന്നു. അതാം പാപം ചെയ്തത് കൊണ്ട് മനുഷ്യജാതി പാപികളായി എന്നല്ല, ആദാമ്യ പാപം അതിന്റെ പാപ സ്വഭാവം മനുഷ്യജാതിയിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞ് ആ അപ്പനും അമ്മയും തമ്മിലുള്ള വിവാഹ ബന്ധം അശുദ്ധമായതുകൊണ്ടോ പാപമായതുകൊണ്ടോ അല്ല ആ കുഞ്ഞ് ഭാവിയാണെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ഭാവിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ അമ്മയുടെ ഗർഭത്തിൽ അത് മാതാവിന്റെയും പിതാവിന്റെയും അവരുടെ വിവാഹ ജീവിതം നിർമ്മലമായ വിവാഹ ജീവിതത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഭാവികളാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ അവര് ജനിക്കുന്നത് പാപ സ്വഭാവമുള്ള മനുഷ്യവർഗത്തിലായതുകൊണ്ട് അവർക്ക് പാപ സ്വഭാവം ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ജന്മപാപം ആ ഒരു നിലയിലല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ അഗസ്റ്റിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച്, കത്തോലിക്കാ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ജന്മപാപമുണ്ട്, അത് ആദാമ്യ പാപമുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ മാതാവ് ഇങ്ങനെ ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്ത അവസരത്തിലാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ തിരുവനി പറയുന്ന ചില പോയിന്റ്സ് അത് പറയേണ്ടതായിട്ടുണ്ട്. 4-5 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോ താഴെ പറയുന്ന കാരണങ്ങളാൽ ഈ സിദ്ധാന്ത ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ മാതാവ് ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്ത നിഷ്പാപൂർണയായിരുന്നെങ്കിൽ നമ്മുടെ പതിതമായ സ്വഭാവം, അതായത് നമ്മുടെ ഫെയിലിയർ, നമ്മുടെ ഫോളൻ നേച്ചർ പുത്രൻ തമ്പുരാൻ സ്വീകരിച്ചില്ലെന്ന് വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ലെന്ന് വരും. He could not redeem that which he could not assume. മാതാവ് പ്രത്യേക സൃഷ്ടിയായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവമല്ല താൻ സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് കർത്താവിൽ കൂടി ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വരും. നേരെ മറിച്ച് എന്നെയും അറിയാം, 1 മകളായിരുന്നെങ്കിൽ ശുദ്ധീകരണം ആവശ്യമായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവ് പാപമില്ലാത്ത മനുഷ്യവർഗത്തിലല്ല, മാതാവ് തെരഞ്ഞെടുക്കപ്പെട്ടവളായിട്ട് പാപം കൂടാതെ ജനിച്ചവളാണ് എന്ന് ഉള്ള ഈ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, കർത്താവ് ലോകത്തിൽ വന്നത് പാപമുള്ള നമ്മുടെ സ്വഭാവത്തോട് ചേർന്ന്, മനുഷ്യ സ്വഭാവത്തോട് ചേർന്ന് പാപമുള്ളതിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഈ ഫോളൻ നേച്ചർ, നമ്മളിലുള്ളതായ ആ ഫോളൻ നേച്ചർ കർത്താവ് സ്വീകരിച്ച് അതിനെ ശുദ്ധീകരിച്ചു, അതിനെ വീണ്ടെടുത്തു. അതാണ് നമ്മുടെ പഠിപ്പിക്കൽ. അതാണ് ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ക്രിസ്മസിന്റെ അർത്ഥം എന്താണ്? ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ദ ഹോളി ട്രിനിറ്റി ജോയിൻ വിത്ത് ദ ഫോളൻ നേച്ചർ, ദ ഫോളൻ ഹ്യൂമൻ നേച്ചർ. ആ ഫോളൻ ഹ്യൂമൻ നേച്ചർ കർത്താവ് എടുക്കുന്നത് പരിശുദ്ധയായ മാതാവിൽ നിന്നാണ്. അപ്പൊ മാതാവ് അമലോത്ഭവയാണെങ്കിൽ ഫോളൻ ഹ്യൂമൻ നേച്ചർ, ഇതാണ് ചോദ്യം. അപ്പൊ അതിനകത്തൊരു ഒരു അർത്ഥമില്ലാതെ വരികയാണ്. അപ്പോ യേശു ക്രിസ്തു തത്വത്തിൽ രണ്ടാമൻ മനുഷ്യനായി നമ്മുടെ പാപമുള്ള സ്വഭാവം, പാപ സ്വഭാവമുള്ള ശരീരം കർത്താവ് സ്വീകരിച്ച് അതിനെ പാപമില്ലാത്തതും മരണമില്ലാത്തതും ആക്കി തീർത്തു, അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മഹത്വീകരിച്ചു. ഇതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സഭയുടെ ആഴമായ വിശ്വാസം. അതുകൊണ്ട് മാതാവ് അമലോത്ഭവയാണെന്ന് നമ്മൾ പറയുമ്പോൾ പറയേണ്ടി വന്നാൽ അതൊരിക്കലും അത് ഈ സ്വഭാവം, നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം അതുകൊണ്ട് വന്നിട്ടില്ലെന്ന് വേണം പറയാൻ. കാരണം ദൈവം നേരത്തെ തന്നെ മാതാവിനെ ഒരു പ്രത്യേക സൃഷ്ടിയായി സൃഷ്ടിച്ച് പാപമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമ്മുടെ സ്വഭാവത്തിന് ഒരു വ്യത്യാസം വരില്ല. അതുകൊണ്ടാണ് ഹി കുഡ് നോട്ട് റെഡീം ദാറ്റ് വിച്ച് ഹി കുഡ് നോട്ട് അസ്യൂം, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ പാടില്ലായിരുന്നു എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇത് പ്രായമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഒരു സത്യമാണ്. അമലോത്ഭവ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു ഒരു ന്യായമായ ധാരണയ്ക്ക് ഒരു ഒരു റീസണിങ്ങിൽ നമുക്ക് പോലും അതിനെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ വീഴ്ചയുള്ള സ്വഭാവമുള്ള വീഴ്ചയുള്ള ശരീരമാണ് പരിശുദ്ധയായ അമ്മയിൽ നിന്ന് സ്വീകരിച്ചത്. പക്ഷെ അമ്മ വിശുദ്ധയായിരുന്നു. ഒരു മനുഷ്യനെ വിശുദ്ധിയിലേക്ക്, അവനെ പാപമുള്ള സ്വഭാവത്തിൽ, നമ്മളെ പോലെ തന്നെ പാപമുള്ള മനുഷ്യവർഗത്തിൽ ജനിച്ച ഒരാളാണ് മാതാവ്. പക്ഷേ തന്റെ ജീവിതം കൊണ്ടും ആ ദൈവകൃപ പ്രാപിച്ചത് കൊണ്ടും, ദൈവകൃപ തന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ പ്രാപിച്ചത് കൊണ്ട് ഏറ്റവും വിശുദ്ധമായി മലാഹമാരെക്കാളും അപ്പുറമായ സ്ഥാനത്ത് വന്നു. ദൈവത്തെ സ്വീകരിക്കത്തക്കവണ്ണം സ്വർഗത്തെ പോലെ തന്നെ വിശുദ്ധ ജീവിതം, തന്റെ ജീവിതം കൊണ്ട് ആ വിശുദ്ധിയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് മാതാവ് പ്രവേശിച്ചു. ദൈവത്തിന് കൃപ ലഭിച്ചത് കൊണ്ടും, തന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, മാതാവിന്റെ സ്വന്തം കഴിവുകൊണ്ടും പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, ദൈവകൃപ അവളുടെ മേൽ വ്യാപരിച്ചതുകൊണ്ടും അവളുടെ ജീവിതം വിശുദ്ധമായിരുന്നതുകൊണ്ടും അവളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ ദൈവം പ്രവേശിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവൾ പാപമില്ലാത്ത ജനിച്ചവളാണ്, പാപമില്ലാത്ത പാപമുള്ള സ്വഭാവത്തിൽപ്പെട്ടവളല്ല എന്നുള്ള ചിന്താഗതികൾ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ചിന്താഗതി സഭയിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. അതാണ് സത്യവിശ്വാസം എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ റോമൻ കത്തോലിക്ക സഭയിൽ തന്നെ തോമസ് അക്വിനാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹവും ഈ സിദ്ധാന്തത്തിനെതിരായിരുന്നു. ഈ മാക്സ്വെൽ കൺസ്ട്രക്ഷൻ എന്നുള്ള ചിന്താഗതികൾക്ക് സിദ്ധാന്തത്തിനെതിരായിട്ട് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ മാതാവ് ഒഴികെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്താലും മരണത്താലും മാതാവ് ഒഴികെ ഉള്ളവർക്ക് മാത്രമേ രക്ഷയുണ്ടാകൂ എന്നുള്ളതാണ് ഈ വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ ഉണ്ടാകുന്നു. അപ്പൊ യേശു ക്രിസ്തു എല്ലാവരുടെ ലക്ഷണം അല്ലെന്ന് വരും. അപ്പൊ അതുകൊണ്ട് മാതാവിനെ വിശുദ്ധീകരിച്ചു, അത് ശരിയാണ്. പക്ഷേ മാതാവിന് വേണ്ടി കൂടിയാണ് കർത്താവ് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. അങ്ങനെ ആ രക്ഷയുടെ അനുഭവം നമ്മളെ പോലെ തന്നെ പരിശുദ്ധയായ മാതാവിന് വേണ്ടി കൂടിയാണ്. അവൾക്കും ആ തന്റെ മകന്റെ മനുഷ്യാവതാരത്താലും രക്ഷണീയമായ തന്റെ മരണത്താലും ഉയർപ്പിനാലുമാണ് അവൾക്കും രക്ഷയുടെ അനുഭവം ലഭ്യമാകുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവമാതാവിനെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ജന്മഭാവത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നെങ്കിൽ മറ്റെല്ലാരെയും അങ്ങനെ രക്ഷിക്കാമായിരുന്നു. അതാണ് തിരുമേനി പറയുന്നത്. അപ്പൊ കർത്താവിന്റെ മനുഷ്യാവതാരം വേണ്ടി വരികയില്ലായിരുന്നു എന്ന് വരും. അപ്പൊ അങ്ങനെയല്ല. മാതാവിന്റെ അങ്ങനെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ജന്മഭാവത്തിൽ നിന്നും ദൈവം രക്ഷിച്ചിട്ടില്ല. ജന്മഭാവം ആദാമിയ ഭാവമുള്ള മനുഷ്യവർഗത്തിൽ തന്നെയാണ് മാതാവ് ജനിച്ചതെന്നുള്ള ചിന്തയാണ് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ ഇതിനകത്ത് ചില പോയിന്റ്സ് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. മാതാവിൽ പ്രത്യേക ജീവിത വിശുദ്ധി ഉണ്ടായിരുന്നതിനാൽ അവൾ മനുഷ്യാവതാര പാത്രമാകുവാൻ അർഹയായി എന്ന് പറയണമെങ്കിൽ മാതാവിന്റെ ജന്മഭാവം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. മാതാവിൽ പ്രത്യേക വിശുദ്ധി, ജീവിത വിശുദ്ധി ഉണ്ടായിരുന്നതിനാൽ അവൾ മനുഷ്യാവതാര പാത്രമാകുവാൻ അർഹയായി എന്ന് പറയണമെങ്കിൽ ആദാമിന് ജന്മഭാവം, അതായത് ആദാമിയ ഭാവം ഉണ്ടായിരിക്കണം. പാപത്തിലേക്കുള്ള ചായ്വില്ലായിരുന്നെങ്കിൽ പാപം ചെയ്യാതിരുന്നത് ആ പ്രത്യേക അർഹതയ്ക്ക് കാരണമാകുന്നില്ല. കൃപ തുടങ്ങിയോളെ നിനക്ക് സമാധാനം എന്നാണ് ഗബ്രിയേൽ മാലാഹ പറഞ്ഞത്. കൃപ ഗ്രീക്കിൽ കാരിസ് എന്നും സുറിയാനിയിൽ തൈബൂസോ എന്നുമാണ് അതിന് പറയുന്ന വാക്കുകൾ. അത് കൃപ ആവശ്യമുള്ള ആർക്കാണ്? അനർഹരായവർക്ക് നൽകുന്നതാണ് കൃപ. അർഹരായവർക്ക് ലഭിക്കുന്നതല്ല, അനർഹരായവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അർഹിക്കുന്നവർക്ക് ലഭിക്കുന്നത് കൂലിയാണ്. അനർഹരായ ആളുകൾക്കാണ് കൃപ ലഭിക്കുക, കൃപ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മാതാവ് ഫലിതവർഗത്തിൽ, അതായത് ഫലിതവർഗം എന്ന് പറയുന്നത് പാപമുള്ള വർഗത്തിൽപ്പെട്ടവളായിരുന്നുകൊണ്ട് അവൾക്ക് കൃപ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കൃപ തറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് ഗബ്രിയേൽ മാലാഹ ആശംസിച്ചത് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നന്മ തറഞ്ഞവളെ എന്നല്ല എന്ന് പറയുന്നതല്ല നമ്മൾ നന്മ തറഞ്ഞ മറിയമേ എന്നല്ല ചൊല്ലുന്നത്, കൃപ തറഞ്ഞവളെ എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ വേദപുസ്തകത്തിലെ അതേ ഉദ്ധരണി തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ ഓർത്തഡോക്സ് വിശ്വാസം കുറച്ചുകൂടെ ശക്തമായിട്ട് അഭിനന്ദിക്കുവാനും പറയുന്നുണ്ട്. ഫാദർ ജോർജ് ഫ്ലോറോസ്കി എന്ന് പറയുന്ന ഒരു വലിയ ഓർത്തഡോക്സ് തിയോളജിയനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, മാതാവിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയായത് മൂലം കുരിശിലെ ഒരു തുള്ളി പൂർത്തിയായതുപോലും രക്തം തലയിൽ വീണപ്പോഴാണ്. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മരണം കൊണ്ടാണ് മാതാവിന്റെയും വീണ്ടെടുപ്പ്, അവളുടെയും രക്ഷയുടെ പൂർണ്ണത ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ മാതാവിന് വിശുദ്ധന്മാരുടെ സുധിമതികളുടെയും മലാഹമാരുടെയും ഒക്കെ ഉയർന്ന അതിനേക്കാളും അപ്രസ്യ സ്ഥാനമാണ് സഭ കൊടുക്കുന്നതെങ്കിലും മനുഷ്യവർഗത്തിൽ ഭാഗമുള്ള മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് മാതാവിനെ സഭ കാണുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. അപ്പം ഈ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതി എന്ന് പറയുന്നത് വിത്ത് വയ്ക്കാനുള്ള ഒരു വട്ടിയാണ്. തിരുവനി വിയോജിക്കുന്ന വാക്ക് ഇതാണ്, വിത്ത് കെട്ടിയ വട്ടി പോലെയുള്ള പ്രാധാന്യമാണ്. വിത്ത് കെട്ടി വെക്കാനുള്ള ഒരു കൊട്ടയാണ്, അല്ലെ, ഒരു വട്ടി പോലെ മാത്രമാണ് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിൽ പരിശുദ്ധമായ മാതാവിന് കൊടുക്കുന്ന സ്ഥാനം. പക്ഷേ റോമ കത്തോലിക്ക സഭ ക്രിസ്തുവിനോടുള്ള ഭക്തിയേക്കാൾ മാതാവിനോടുള്ള ഭക്തി കൂടുതലാക്കുന്ന രീതികൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ മാതാവിന് ക്രിസ്തുവിനോടുള്ള ഭക്തിയേക്കാൾ മാതാവിനുള്ള ഭക്തി കൂടുതലാക്കുന്ന രീതികൾ പലയിടത്തും കത്തോലിക്ക സഭയുടെ രീതികളിൽ നമ്മൾ കാണുന്നു. അത് ശരിയായിട്ടുള്ള ഒന്നല്ല. മാതാവിന് അർഹമായ വേദവസ്ഥാധിഷ്ഠിതമായ പാരമ്പര്യ അധിഷ്ഠിതമായ സ്ഥാനമാണ് ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. അതിനപ്പുറമായി കർത്താവിന് കൃത്വത്തോട് ചേർന്ന ഒരു സ്ഥാനമോ ലോകരക്ഷയുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ രക്ഷിക്കപ്പെട്ടത് മനുഷ്യവർഗം രക്ഷിക്കപ്പെട്ടതിൽ ക്രിസ്തുവിനോട് ചേർന്നൊരു സ്ഥാനമോ ഒന്നും അല്ല മാതാവിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധന്മാരിൽ ഒന്നാം സ്ഥാനം ഓർത്തഡോക്സ് സഭകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ കൃത്വത്തോട് ചേർന്ന് ഉള്ള ഒരു സ്ഥാനം മാതാവിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഏതാണ്ട് 10 മണിയോളമായി, ഇതുവരെ പാഠം 3 മാത്രമേ നമ്മളായിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ഒരു വിശദമായിട്ട് പറഞ്ഞു പോയാൽ, ഇത് ഓടിച്ച് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഓരോന്നും മനസ്സിലാകത്തക്കവണ്ണം പറയാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഇത് വളരെ ശാന്തമായിട്ട് സാവകാശമായിട്ട് മാത്രമേ നമുക്കിത് ഈ ഒരു ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാനിന്ന് ഈ ലെസൺ മുഴുവൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു ഇത്രയും മാത്രമേ ഇന്ന് സമയം ഇപ്പം ഞാൻ 10 മണിയോളം ആകുന്നു, ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ളതിനെയുള്ള അവസരത്തിൽ കുറച്ചുകൂടെ സ്പീഡിൽ എടുക്കത്തക്കവണ്ണം ശ്രമിച്ചുകൊള്ളാം എന്നുള്ളത് അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അലക്സിനെ അറിയിക്കണം. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എഴുത്തെഴുതാം, എങ്ങനെയെങ്കിലും ഒക്കെ. ഈ പറയുന്ന ക്ലാസ്സുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഡിസ്കഷൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ അലക്സിന് ഇമെയിൽ ചെയ്യാം, അതിന് മറുപടി പറയാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കുന്നു.
താങ്ക് യു അച്ഛൻ, താങ്ക് യു വെരി മച്ച്. നമ്മളെ സമയം ഇവിടെ ഡാലസില് കൃത്യം 9 മണിയായി, അറ്റ്ലാന്റയിലൊക്കെ 10 മണിയായി കാണും. അപ്പം നമ്മുടെ ഇന്നത്തെ ലെസണ് ഇതുകൊണ്ട് തീരുകയാണ്. ബാക്കി ലെസൺ 4, 5, and 6 പിന്നെ സമയം ഉതകുന്നെങ്കിൽ അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അത് ഈ മാസം തന്നെ ഒരു ക്ലാസ്സോടെ അച്ഛൻ്റെ സൗകര്യം അനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവരെയും വിവരം ഇമെയിൽ വഴി അറിയിക്കുന്നതാണ്. പിന്നെ നമ്മുടെ എല്ലാ പ്രാവശ്യവും ക്ലാസ് നടക്കുമ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളും എല്ലാം വളരെ ആത്മാർത്ഥമായി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഭദ്രാസനത്തിന്റെ CRO ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക വക്താവായ നമ്മുടെ മനോജ് മാത്യു ആണ്. അദ്ദേഹം ഇത് ഈ ക്ലാസ്സുകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്തെങ്കിൽ അത് വീണ്ടും നമ്മുടെ ഭദ്രാസനത്തിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാവുന്നതാണ്, ശ്രവിക്കാവുന്നതാണ്. മനോജ്, വി താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് വി ആൻഡ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് യു വിൽ കണ്ടിന്യൂ ടു ഹെൽപ്പ് അസ് ബൈ ഡൂയിങ് ഇറ്റ്. മറ്റൊന്നുമില്ല, മറ്റ് പഠിച്ച ബുക്സിന്റെ ഒക്കെ സമ്മറീസ്, ഐ എം സ്റ്റിൽ എക്സ്പെക്ടിങ് സം മോർ സമ്മറീസ് ഫ്രം എവരി വൺ. ദാറ്റ്സ് ഓൾ വാട്ട് ഐ ഹാവ്. Thank you very much, and then let us have a concluding prayer, then we will discuss it.
Okay. ദൈവമായി ഓർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ദിവ്യ വചനങ്ങളെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദിവ്യമായ രഹസ്യങ്ങളും അവിടുത്തെ തിരുവചനത്തോടനുബന്ധമായ കാര്യങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ടതായ കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്കും ശരിയായ ജ്ഞാനം ലഭിക്കുന്നതിനും അതിന് സഹായകരമാകണമേ. ഞങ്ങളുടെ ചിന്തകളെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ, നിർമ്മലീകരിക്കണമേ. ഞങ്ങൾ കൂടുതൽ ആഴമായി നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെയും ഈ ദിവ്യബോധനത്തെയും ഇത് സംബന്ധിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. തിരുനാമ മഹത്വത്തിന് വേണ്ടി കൂടുതൽ അർത്ഥവത്തായി പ്രവർത്തിപ്പാനൊക്കെ വേണം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭ്യന്ത തിരുമേനിയെയും സഭയെയും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും പുതിയ സ്തോത്രവും വരേറ്റുവാനായിട്ട് തന്നെ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും ഇന്ന് വന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ആമീൻ. താങ്ക് യു എവരിബഡി. ഗുഡ് നൈറ്റ്.